അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ജനാബത്ത് എന്ന പദം വല്ലാതെ വിശദീകരിച്ചിട്ടില്ല. ജനാബത്തിന്റെ കുളിയുടെ നിയമങ്ങളും ഖുർആനിൽ വിശദീകരിച്ച് കാണാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? അത് മക്കയിലെ മുശ്രിക്കുകൾക്ക് മുന്നേ അറിയുന്ന സംഭവമാണ്. അത് അവർക്ക് എവിടെ നിന്ന് ലഭിച്ചതാണ്? ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് അവർക്ക് ബാക്കിയായ കുറച്ച് കാര്യങ്ങളിൽ പെട്ടതാണ് ജനാബത്ത് ആയവൻ കുളിക്കണം എന്ന നിയമം. അവർ ജനാബത്തായാൽ കഅബയിലേക്ക് വരികയില്ല, തവാഫ് ചെയ്യുകയില്ല. അങ്ങനെ ജനാബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ കുളിക്കണം എന്ന നിയമം അവർക്കുണ്ടായിരുന്നു. അല്ലെ, ഇബ്രാഹിമി ദീനിൽ നിന്ന് പല കാര്യങ്ങളും അവർക്ക് ബാക്കിയുണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് ഹജ്ജ്, അതുപോലെ തന്നെ ഉംറ, ഇങ്ങനെയുള്ള പല നിയമങ്ങളും അവർക്ക്, അതുപോലെ അതിഥികളെ സൽക്കരിക്കാന്നുള്ളത്. അല്ലെ, വിശുദ്ധ ഖുർആനിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിഥികളെ സൽക്കരിച്ച സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. മലക്കുകൾ വന്ന സമയത്ത് മലക്കുകൾ അദ്ദേഹത്തിന് ഒരു മകൻ ജനിക്കുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഇബ്രാഹിം നബിയുടെ അടുക്കൽ വന്ന സംഭവം വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെ, അതിഥികളെ സൽക്കരിക്കേണ്ട മര്യാദ വിശദീകരിക്കുന്ന സംഭവങ്ങളിൽ ഒന്നുകൂടിയാണത്. ഇബ്രാഹിം നബി ഉടനെ തന്നെ പോയി ഒരു നല്ല തടിച്ച ഒരു പോത്തിനറുത്തു കൊണ്ട്, ഒരു ആടിനറുത്തു കൊണ്ടുവന്നു, എന്നിട്ട് അവർക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. ആ സംഭവം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിഥികളെ സൽക്കരിക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് ബാക്കിയായതായി അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിൽ പെട്ടതാണ് ജനാബത്ത് കുളിക്കാനുള്ള സംഭവം. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ ഇനി ജനാബത്ത് കുളിക്കുകയില്ല, മുഹമ്മദിനും കൂട്ടരെയും കൊല്ലുക എന്നതാണ് എന്റെ പ്രതിജ്ഞ. അങ്ങനെ അബൂ സുഫിയാനും കുറച്ചാളുകളും ഏതാണ്ട് 200 വരുന്ന കുതിരപ്പടയാളികളുമായി മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അവനൊരു ശബദം ചെയ്തതാണ്, ഇനിയിപ്പോ ശബദം ലംഘിക്കണമെങ്കിൽ മദീനക്കാരെ ഉപദ്രവിക്കണം. അങ്ങനെ അവൻ മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയുടെ അതിർവരമ്പിൽ രാത്രി സമയത്താണ് അബൂ സുഫിയാനും കൂട്ടരും എത്തുന്നത്. അങ്ങനെ അവൻ ബനു നദീറുകാരുടെ അടുക്കലെത്തി. ബനു നദീർ എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രമാണ്. അവരുടെ അടുക്കൽ ചെന്ന് ഹുയൈ ഇബ്നു അഖ്തബ് എന്ന വ്യക്തിയെ അവന്റെ വീട്ടിൽ പോയി വാതിൽ മുട്ടി. അപ്പൊ അവൻ വാതിൽ തുറന്നു കൊടുത്തില്ല, പേടി കാരണം വാതിൽ തുറന്നു കൊടുത്തില്ല. അങ്ങനെ ഇവർ വീണ്ടും ചെന്ന് സല്ലാം ഇബ്നു മിഷ്കം എന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്നു. അവർ ബനു നദീറുകാരുടെ നേതാവാണ് ഈ പറഞ്ഞ സല്ലാം ഇബ്നു മിഷ്കം എന്ന് പറയുന്ന ജൂതൻ. അങ്ങനെ അയാളുടെ അടുക്കൽ ചെന്നു, അയാളുടെ വീട്ടിൽ വാതിൽ മുട്ടിയപ്പോൾ അയാൾ വാതിൽ തുറന്നു കൊടുത്തു. അവരെ വീട്ടിലിരുത്തി അവർക്ക് കള്ളു കൊടുത്തു. അങ്ങനെ അവർ മദ്യം കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ വിവരം ചോദിച്ചറിഞ്ഞു. അങ്ങനെ അബൂ സുഫിയാൻ ആ രാത്രി തന്നെ തന്റെ അനുചരന്മാർ തന്നോടൊപ്പം വന്ന ആളുകളുടെ അടുക്കലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് മദീനയുടെ ഉറയദ് എന്ന പ്രദേശത്തേക്ക് അബൂ സുഫിയാനും കൂട്ടരും ചെന്നു. അവിടെ അവർ ചെന്നതിന് ശേഷം അവിടെയുള്ള കുറച്ച് ഈന്തപ്പനകൾ അവർ കത്തിച്ചു കളഞ്ഞു, ഈന്തപ്പനകൾക്ക് തീ കൊടുത്തു. അവിടെ കാവൽ നിന്നിരുന്ന ഒരു അൻസാരിയായ ഒരു സഹാബിയെ അവർ കൊലപ്പെടുത്തി. ആ അൻസാരിയോടൊപ്പം നിന്നിരുന്ന, ഒരു സഹായിക്കാൻ വേണ്ടി നിന്നിരുന്ന കുഫാറുകളിൽപ്പെട്ട മദീനക്കാരനായ മറ്റൊരാളെയും അവർ കൊലപ്പെടുത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞതോടുകൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഏതാണ്ട് 200 വരുന്ന സൈന്യവുമായി ഇവരുടെ പിന്നാലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു എന്ന് അറിഞ്ഞതോടുകൂടി അബൂ സുഫിയാനും കൂട്ടരും പേടിച്ചരണ്ട് തിരിച്ചോടാൻ തുടങ്ങി. അങ്ങനെ അവർ തിരിച്ചോടുന്ന സന്ദർഭത്തിൽ അവരുടെ ഭക്ഷണ പാത്രങ്ങൾ അവർ വലിച്ചെറിഞ്ഞു, കുതിരയുടെ വേഗത കൂടാൻ വേണ്ടി. കുതിരക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ച് വേഗത കുറയും. അപ്പൊ വേഗത കൂടുന്നതിന് വേണ്ടി അവർ അവരുടെ ഭക്ഷണ തളികകൾ പുറത്തേക്കെറിഞ്ഞു. ഭക്ഷണ തളികകൾക്കും മറ്റുമാണ് അറബിയിൽ സവീഖ് എന്ന് പറയുക, അല്ലെങ്കിൽ പായസത്തിനാണ്. അപ്പോൾ അവരിതിങ്ങനെ വലിച്ചെറിഞ്ഞിട്ടാണ് അവർ ഓടിപ്പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഇവരുടെ പിന്നാലെ പോയി, പക്ഷെ അവരെ കിട്ടിയില്ല. അവർ റസൂലുള്ളയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് മക്കയിലേക്ക് എത്തി. അങ്ങനെ അന്ന് ഗനീമത്തായി ലഭിക്കുന്നത് ഇവരീ വലിച്ചെറിഞ്ഞ പാത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് ഗസ്വത്തു സവീഖ് എന്ന് പേര് ലഭിച്ചത്. ഈ പാത്രങ്ങൾ ഇവർ എറിഞ്ഞത് കൊണ്ടാണ്, ഈ പാത്രം എറിഞ്ഞ് ഇവർ രക്ഷപ്പെട്ടത് കൊണ്ടാണ് ഈ യുദ്ധത്തിന് ഗസ്വത്തു സവീഖ് എന്ന പേര് ഉണ്ടായത്. പിന്നെ അതിനുശേഷം സംഭവിച്ച യുദ്ധമാണ് ഗസ്വത്തു ബനീ സുലൈം, ഗസ്വത്തു ദി അമർ, അതല്ലെങ്കിൽ ഖത്ഫാൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട യുദ്ധം. ഈ യുദ്ധങ്ങളൊക്കെ ഇതിനുശേഷം സംഭവിച്ച യുദ്ധങ്ങളാണ്. അപ്പോൾ ഈ നാല് യുദ്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച യുദ്ധങ്ങളാണ്. ഒന്ന് ബനു ഖൈനുഖാഅരുമായി ഉണ്ടായ യുദ്ധം, രണ്ട് ഗസ്വത്ത് സവീഖ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മദീനയിലേക്ക് വന്നതുകൊണ്ടുണ്ടായ യുദ്ധം, മൂന്ന് ഗസ്വത്ത് ബനി സുലൈം, നാല് ഗസ്വത്ത് സി അമർ അതല്ലെങ്കിൽ ഖഫ്ഫാൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട യുദ്ധം. ഈ നാല് യുദ്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച പ്രധാന യുദ്ധങ്ങളാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ സംഭവിച്ച മറ്റൊരു പ്രധാന സംഭവം കഅബ് ഇബ്നു അഷ്റഫ് എന്ന യഹൂദൻ അവനുമായി ഉണ്ടായ സംഭവമാണ്. കഅബ് ഇബ്നു അഷ്റഫ് എന്ന വ്യക്തി യഹൂദരിലെ നേതാവാണ്, വലിയ കവിയാണ്, അറിയപ്പെട്ട കവിയാണ്, വലിയ സമ്പന്നനാണ്, ധാരാളം ആളുകൾക്ക് സമ്പത്ത് നൽകുകയും സഹായിക്കുകയും ചെയ്യുന്നയാളാണ്. അതുപോലെ നല്ല നീളമുണ്ടായിരുന്ന, നല്ല ശരീരപ്രകൃതിയുള്ള ശക്തനായ ഒരു വ്യക്തിയാണ് കഅബ് ഇബ്നു അഷ്റഫ് എന്ന വ്യക്തി. ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും കടുത്ത ശത്രുത വെച്ചു പുലർത്തിയിരുന്ന മനുഷ്യനായിരുന്നു. അയാൾ മദീനയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ബദറിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു എന്ന സംഭവം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അഹഖുൻ ഹാദാ, അങ്ങനെ സംഭവിക്കുകയോ, അതൊരിക്കലും സത്യമാവുകയില്ല. ഹാഉലായി അഷ്റാഫുൽ അറബി വ മുലൂഖുന്നാസ്, മക്കക്കാരെന്ന് പറഞ്ഞാൽ അറബികളിൽ ഏറ്റവും മഹാന്മാരാണ്, അവരാണ് അറബികളിലെ രാജാക്കന്മാർ. വല്ലാഹി ഇൻ കാന മുഹമ്മദുൻ അസാബ ഹാഉലായിൽ ഖൗം ലബത്നുൽ അർദി ഖൈറുൽ ലി മിൻ ദഹരിഹാ, മുഹമ്മദും കൂട്ടരും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുകയാണ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത്, ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ഭൂമിയുടെ താഴത്താണ്, അതായത് ഖബറിൽ പോകുന്നതാണ് എനിക്ക് മുഹമ്മദും കൂട്ടരും ജയിച്ചു എന്ന് അറിയുന്നതിനേക്കാൾ നല്ലത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് വാർത്ത ഉറപ്പായി, മുസ്ലിമീങ്ങൾ തന്നെയാണ് വിജയിച്ചത് എന്ന വാർത്ത അവൻ അറിഞ്ഞു. അതോടുകൂടി അവൻ അള്ളാഹുവിൻ്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ മുസ്ലിമീങ്ങളെയും പ്രത്യേകിച്ച് സഹാബികളിലെ വനിതകളെയും ആക്ഷേപിച്ചുകൊണ്ട് കവിതകൾ എഴുതാൻ തുടങ്ങി. പ്രത്യേകിച്ച് റസൂലുള്ളയെ കളിയാക്കിയും ആക്ഷേപിച്ചും ചീത്ത പറഞ്ഞുകൊണ്ടുള്ള കവിതകൾ, അതൊരു ഭാഗത്ത്. മുസ്ലിമീങ്ങളിൽ അൻസാരികളും മുഹാജിറുകളുമായ യുവതികളെ, വനിതകളെ കുറിച്ച് പ്രേമ കവിതകൾ എഴുതുക എന്നത് അത് മറ്റൊരു പരിപാടി. ഇങ്ങനെ വളരെ മ്ലേച്ഛമായ വൃത്തികെട്ട പ്രവർത്തനമാണ് കഅബ് ഇബ്നു അഷ്റഫ് എന്ന യഹൂദ കവി അവൻ നടത്തിയത്. മാത്രമല്ല അവൻ മക്കയിലേക്ക് യാത്ര പോയി, ഖുറൈശികളുമായി കണ്ടുമുട്ടി, ഖുറൈശികളുടെ അടുക്കൽ ചെന്ന് അവരോട് മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു, അവരെ പിരികേറ്റി. മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ നിങ്ങൾ പോകണമെന്ന് അവരോട് പറയുകയും അതിന് അവരെ കവിതയൊക്കെ പാടി അവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കെതിരെ മക്കയിലെ ഖുറൈശികളെ അവൻ ഇളക്കി വിട്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാം, കഅബ് ഇബ്നു അഷ്റഫ് അവൻ മക്കയിലെത്തിയപ്പോൾ മക്കക്കാർ അവനോട് പറഞ്ഞു, ഞങ്ങളല്ലേ കഅബയിൽ വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന ആൾക്കാർ, ഞങ്ങളല്ലേ കഅബയെ പരിപാലിക്കുന്ന ആൾക്കാർ, നിങ്ങളാകട്ടെ മദീനക്കാരുടെ നേതാവാണ്. ഫനഹ്നു ഖൈറുൻ അം ഹാദ സുനൈബീറു അൽ മുംബതിർ മിൻ ഖൗമിഹി യസ്ഉമു അന്നഹു ഖൈറുൻ മിന്ന, അപ്പോൾ ഞങ്ങളാണോ കൂടുതൽ നല്ല ആളുകൾ, ഞങ്ങൾ ഈ കഅബയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വെള്ളം കൊടുക്കുന്നു, അവർക്ക് അവരെ പരിചരിക്കുന്നു, കഅബ പരിചരിക്കുന്നു, ഞങ്ങളാണോ നല്ലത്, അതല്ല ഇതുവരെ ഒരു ആൺകുട്ടി ജനിച്ചിട്ടില്ലാത്ത വന്ധ്യനായ മുഹമ്മദ് എന്ന് പറയുന്ന ഇവനാണോ നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പരിഹസിച്ചിരുന്ന കാര്യങ്ങളിലൊന്നാണ് അവിടുന്ന് അബ്തറാണ് എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചിരുന്നു. അബ്തറ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി ജനിക്കാത്ത, അതായത് പരമ്പര ബാക്കിയില്ലാത്ത ആള്, ആൺകുട്ടികളാണ് പരമ്പര ബാക്കി നിർത്തുന്നത്. അപ്പോൾ ആൺകുട്ടി ജനിക്കാത്തവനാണ് മുഹമ്മദ്, അതുകൊണ്ട് മുഹമ്മദ് ആണോ ഖൈർ, അതല്ല ഞങ്ങളാണോ ഖൈർ എന്ന് അവരുടെ ഈ കാര്യത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്ത് അവതരിക്കുന്നത്. ഇന്ന അതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. മുഹമ്മദ്, അള്ളാഹുവിന്റെ റസൂലെ, താങ്കളെ പരിഹസിക്കുന്നവർ, താങ്കളെ കുറ്റപ്പെടുത്തുന്നവർ അവർ തന്നെയാകുന്നു വാലച്ചുപോയവർ അല്ലെ. അതാണ് പിന്നീട് സംഭവിച്ചത്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആരാണ് ഓർക്കുന്നത്? എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് കേൾക്കാത്ത ഏത് മണ്ണാണുള്ളത്? അവിടുത്തെ പേര് കേൾക്കാത്ത, അവിടുത്തെ കുറിച്ചുള്ള സ്മരണയില്ലാത്ത ഏത് നാടാണുള്ളത്? അവിടുത്തെ കൽബിലോളം കൽബിൽ സ്വന്തത്തോളം സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് മില്യൺ കണക്കിന് മനുഷ്യന്മാരാണ് ഈ ഭൂലോകത്ത് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ പരിഹസിച്ചവർ അവരവിടെ പോയി, അവരുടെ ആദർശം എവിടെ പോയി, അവർ കൊണ്ടുവന്നത് എവിടെ പോയി, അവർ പറഞ്ഞ വാക്കുകൾ എവിടെ പോയി? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഇതാ ഇപ്പോഴും നിലനിൽക്കുന്നു, ഇപ്പോഴും അത് വിശദീകരിക്കപ്പെടുന്നു, ഇപ്പോഴും അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നു, ഇപ്പോഴും അത് പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതാ ജീവിക്കുന്നു. ഏതൊരു മനുഷ്യനോട് നമുക്ക് വെല്ലുവിളിക്കാവുന്ന കാര്യമാണ് ഒരു മുസ്ലിമിന് ധൈര്യത്തിൽ പോയി പറയാം. അല്ലേ, നിനക്ക് ഒരു നസറാനിയോട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിനക്ക് ഈസാനബി പറഞ്ഞ ഒരു 10 വാക്ക്, ഒരു പേജ് നിറച്ച് വാക്ക്, ഒരു പകുതി പേജ് സംസാരം ഈസാനബി പറഞ്ഞത് നിനക്ക് കാണാതെ പറയാൻ പറ്റും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമ്മളിൽ എത്ര പേർക്ക് കാണാപ്പാടമുണ്ട്, എത്രയെത്ര ഹദീസുകൾ. അല്ലെ, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ അവിടുത്തെ വാക്കുകൾ ഒരു ഹർക്കത്ത് തെറ്റാതെ, ഒരു ഹറക്കത്ത് തെറ്റാതെ, ഒരു വാക്ക് മാറാതെ അവർ കാണാതെ പഠിക്കാൻ. ഏത് നേതാവിനാണ് ഇങ്ങനെയുള്ള അനുയായികൾ ഉണ്ടായിട്ടുള്ളത്? അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമിഅ മഖാലതി ഫഹഫിളഹ വവഅഹ ഫബല്ലഗഹ കമാ സമിഅ. അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ വാക്കുകൾ കേൾക്കുകയും അത് കേട്ടതുപോലെ മനഃപ്പാഠമാക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും അത് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ, അവരുടെ മുഖങ്ങൾ അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. എത്രയെത്ര ലക്ഷക്കണക്കിന് ഹദീസുകൾ പണ്ഡിതന്മാർ മനഃപ്പാഠമാക്കി വെക്കുന്നു. ഇതുപോലെ ഒരു വ്യക്തിയുടെ അത് അവിടുന്ന് പറഞ്ഞ അതേ ഭാഷയിൽ അവിടുത്തെ ഭാഷ സംസാരിക്കാത്ത ആൾക്കാർ, അല്ലെ, മലയാളികളായ ആൾക്കാർ, ഹിന്ദിക്കാരായ ആൾക്കാർ, തമിഴന്മാരായ ആളുകൾ, ഇംഗ്ലീഷുകാരായ ആളുകൾ, അറബികളായ ആളുകൾ മനഃപ്പാഠം പഠിക്കുന്നത് അത്ഭുതമല്ല. അവിടുത്തെ ഭാഷയില്ലാത്ത ആളുകൾ അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ആദരവോടും ബഹുമാനത്തോടും കൂടി പറയുന്നു. ഏത് നേതാവിനാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? അല്ലെ, ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറഞ്ഞതായി കാണാം, അദ്ദേഹം മറ്റു സദസ്സുകളിൽ ഉള്ളതുപോലെ ആയിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സംസാരിക്കുന്ന സദസ്സിൽ വരാൻ. നല്ല അത്തറുപൂശി, നല്ല ഭംഗിയിൽ, നല്ല വേഷവിധാനവുമായി, ഏറ്റവും മനോഹരമായിട്ടാണ് അദ്ദേഹം വരാൻ. അദ്ദേഹത്തിന് 40 ജോഡിയിലധികം ചെരുപ്പുണ്ടായിരുന്നു എന്നാണ്. അത് അദ്ദേഹം അതിൽ ഏറ്റവും ഭംഗിയുള്ളത് റസൂലുള്ളാഹിന്റെ ഹദീസ് പറയാനുള്ള സദസ്സിലേക്ക് തെരഞ്ഞെടുക്കുമായിരുന്നു എന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം തെരഞ്ഞു വെച്ചതായിരുന്നു. അത്ര ഭംഗിയിലാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. അതിനോടുള്ള ബഹുമാനം കാരണത്താൽ അദ്ദേഹം വന്നിരുന്നത്, ആദരവ് കാരണത്താൽ അദ്ദേഹം വന്നിരുന്നത്. ഇതുപോലെ ഏതൊരു നേതാവിനാണ് അനുയായികൾ ഉള്ളത്? ഒരാൾക്കുമില്ല, ഒരാൾക്കുമില്ല. ചരിത്രത്തിന് ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ നമുക്ക് വെല്ലുവിളിക്കാൻ പറ്റും, ഒരു മനുഷ്യന്റെയും വാക്ക് ഇതുപോലെ കാണാതെ പഠിക്കപ്പെട്ടില്ല, ഇതുപോലെ ചിന്തിക്കപ്പെട്ടിട്ടില്ല, ഇതുപോലെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല, ഇതുപോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം ഈ ദീനല്ല സത്യം എന്ന് ചിന്തിക്കുന്ന ഒരാളെ സത്യം ബോധ്യപ്പെടുത്തുന്ന, യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്ന തെളിവുകളിൽ ഒന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിലൊക്കെ നമുക്ക് പാടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ പറഞ്ഞു, അവൻ അബ്ദറാണ്, അവൻ ആൺകുട്ടി ജനിക്കുന്നില്ല, അവൻ ജനിച്ച ഇബ്രാഹിം മരിച്ചുപോയി, അബ്ദുള്ള മരിച്ചുപോയി, ഖാസിം മരിച്ചുപോയി, ആൺകുട്ടികളൊന്നും അവന് ബാക്കിയാവുന്നില്ല, അവൻ അബ്ദറാണ്, വാലറ്റുപോയവനാണ്, അത് പറഞ്ഞവരാണ് അബ്ദറായി മാറിയത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹായിക്കുന്ന, റസൂലുള്ളയുടെ ഹദീസ് പ്രചരിപ്പിക്കുന്ന, റസൂലുള്ളയുടെ ഹദീസിനെ സേവിക്കുന്ന, അതിനെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൽ നിന്ന് പങ്കുണ്ട്. ഏതാണ് ആ ആയത്ത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വറഫഅനാ ലക ദിക്റക. അല്ലാഹുവിന്റെ റസൂലേ മുഹമ്മദെ, നിനക്കിതാ നിന്റെ കീർത്തി നാം ലോകപ്രസിദ്ധമാക്കിയിരിക്കുന്നു, നിന്റെ കീർത്തി നാം ഇതാ ഉയർത്തിയിരിക്കുന്നു, എല്ലായിടത്തും നിന്നെ കുറിച്ചുള്ള സംസാരം നാം എത്തിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനതുണ്ടായിട്ടില്ല, ചരിത്രത്തിലൊരു മനുഷ്യനങ്ങനെ ഉണ്ടായിട്ടില്ല. പണ്ഡിതന്മാർ പറയുകയാണ്, അതിന്റെ ഒരു പങ്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. നോക്കൂ, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസുകളെ സംരക്ഷിച്ച ആളുകൾക്ക് ലഭിച്ച പ്രസിദ്ധിയും ലഭിച്ച പ്രശസ്തിയും മറ്റ് പണ്ഡിതന്മാർക്ക് ലഭിച്ചതായി കാണാൻ സാധിക്കുകയില്ല. ഇമാം ബുഖാരി റഹിമഹുള്ള, ഇമാം അഹ്മദ്, ഇമാം അഷ്ഷാഫിഈ, ഇമാം മാലിക്, ഇമാം മുസ്ലിം, ഇമാം തിർമിദി, അബ്നു അതുപോലെ തന്നെ അബ്നു മാജാ, ഇങ്ങനെ ഹദീസിന്റെ പണ്ഡിതന്മാർ, അവർ പൊതുവെ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾക്ക് വരെ അവരുടെ പേരറിയാം. ഹദീസുകളുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ അവർ ചരിത്രത്തിൽ മതവിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല സാധാരണക്കാർക്കിടയിൽ വരെ അവരുടെ പേരുണ്ടായി, അവർക്ക് വരെ അറിയാം. ഹദീസുകളെ സംരക്ഷിക്കുന്ന ആളുകൾ, അവരുടെ പേര് അള്ളാഹു റസൂലുള്ളാഹിയുടെ ഹദീസ് സംരക്ഷിച്ചതിന്റെ ഫലമായി ഉയർത്തിക്കൊടുക്കും. ഈ ആയത്തിന്റെ ഒരു പങ്ക് മുഹദ്ദിസുകൾക്കുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് പ്രശസ്തി ലഭിച്ചതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ഹദീസുകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രസിദ്ധി ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും, അവരുടെ വാക്കുകൾ അവസാനിക്കാതെ നിലകൊള്ളും മറ്റു പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ. അത് ചരിത്രത്തിൽ വ്യക്തമായി കാണാൻ പറ്റുന്ന കാര്യമാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ പ്രഭ കെടുത്താൻ ശ്രമിക്കുന്നവർ, റസൂലുള്ളാഹിയുടെ ഹദീസുകളെ നിഷേധിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂലിനെ ഉപദ്രവിക്കുന്നവർ, അവിടുത്തെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നവർ, അവരുടെ അവസ്ഥ വിശുദ്ധ ഖുർആനിലെ ആയത്ത് പോലെയായിരിക്കും. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, നിന്നെ ആക്ഷേപിക്കുന്നവർ അവൻ തന്നെയാണ് വാലറ്റുപോയവൻ, അവന്റെ ഓർമ്മകൾ തന്നെയാണ് അവസാനിച്ചു പോകുക എന്ന് അള്ളാഹു പറഞ്ഞത് അവരുടെ കാര്യത്തിൽ സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നിഷേധിച്ച ചില ആളുകൾ ചരിത്രത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചരിത്രത്തിൽ ബുദ്ധി കൊണ്ട് അറിയപ്പെട്ട ആളുകളാണ് ഇവര്. പക്ഷെ ആർക്കാണ് ഇവരുടെയൊക്കെ പേരറിയാം? അവരുടെ പേരിപ്പോൾ ഇവിടെ എടുത്തു പറഞ്ഞാൽ തന്നെ പല ആളുകളും ആദ്യത്തെ കേൾക്കായിരിക്കും. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, അള്ളാഹു അവർക്ക് പേര് നൽകിയില്ല. അവർ കെട്ടുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് പേരില്ല, അവർക്ക് പ്രശസ്തി, അവരുടെ ഓർമ്മകൾ പോലും ബാക്കിയില്ല. അവരന്ന് ഛർദ്ദിച്ചു വെച്ചത് ഇന്ന് ആരോ വാരിത്തിന്ന് അതുപോലെ ഛർദ്ദിക്കുന്നു എന്നല്ലാതെ അവരുടെ വാക്കുകൾക്ക് ബാക്കി നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആയുസ് നൽകിയില്ല. ഇത് സഹോദര നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൂര്യനാണ് വെളിച്ചത്തിന്റെ കാര്യത്തിൽ. അവിടുത്തോട് അടുത്ത് നിൽക്കുന്നതിനനുസരിച്ച് നിന്റെ വെളിച്ചം പ്രകടമാകും. ലഇമാം ഷാത്തിബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ്സമാവാത്തി വമൻ ഫിൽ അർദ് ഹത്താ അൽഹിതാനു ഫിൽ മാ, ആകാശഭൂമികളിലുള്ളവരെല്ലാം പണ്ഡിതന്മാർക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കും വെള്ളത്തിലുള്ള മത്സ്യം വരെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഇന്ന മസല ആലിമി കമസലിൽ ഖമരി ലൈലത്തൽ ബദ്രി, പണ്ഡിതന്മാരുടെ ഉപമ ഏതുപോലെയാണ്? അവരുടെ ഉപമ ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്. ഇമാം ഷാത്തിബി റഹിമഹുള്ളാഹ് അദ്ദേഹം പറയാൻ, ചന്ദ്രന് വെളിച്ചം ലഭിക്കുന്ന എവിടുന്ന? സൂര്യന്റെ അടുക്കൽ നിന്നാണ്. സൂര്യനോട് അടുക്കുന്നതിനനുസരിച്ച് അതിന്റെ വെളിച്ചം വർദ്ധിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹിയോട് അടുക്കുന്നതിനനുസരിച്ച്, അവിടുത്തെ ഹദീസുകളോട് അടുക്കുന്നതിനനുസരിച്ച്, അവിടുത്തെ സുന്നത്തിനോട് യോജിക്കുന്നതിനനുസരിച്ച്, അതിലേക്കുള്ള ക്ഷണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അവന്റെ വെളിച്ചം ഇങ്ങനെ വർദ്ധിക്കും, അവന്റെ വെളിച്ചം കൂടുതൽ പരക്കും. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കൃത്യമായ ഉപമയാണ്. റസൂലുള്ളാഹി അതുകൊണ്ടാണ് അവരെ സൂര്യൻ എന്ന് പറഞ്ഞില്ല, ചന്ദ്രൻ എന്നാണ് പറഞ്ഞത്. ഇനി പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞേക്കാം അല്ലെ. സൂര്യൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് വേദന എടുക്കും, ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാലോ കണ്ണിന് വേദനിക്കുകയില്ല. എന്നാൽ പണ്ഡിതന്മാർ അവർ സൂര്യനിൽ നിന്ന് വെളിച്ചം എടുക്കുന്നവരാണ്. ആ സൂര്യനോട് അടുക്കുന്ന സന്ദർഭത്തിലാണ് അവരുടെ വെളിച്ചം കൂടുതൽ പ്രകടമാവുക എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ളാഹ് അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ സഹോദര, കഅബ് ഇബ്നു അഷ്റഫ്, ഈ പിശാച്, ഈ ഷെയ്ത്താൻ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെ സ്ത്രീകളെയും ആക്ഷേപിച്ചു. അങ്ങനെ മുശ്രിക്കുകൾ ചോദിച്ചു, അവനാണോ നല്ലത് അല്ലെ ഞങ്ങളാണോ നല്ലത്? അപ്പോൾ ഇവൻ പറഞ്ഞു, അൻതും ഖൈറു മിൻഹു, നിങ്ങളാണ് അവനേക്കാൾ ഖൈറായിട്ടുള്ളത്, മുഹമ്മദിനേക്കാൾ നല്ലത് നിങ്ങളാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്, ജൂതന്മാർക്ക് വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഏറ്റവും കടുത്ത തിന്മയാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളെ നോക്കി അവൻ പറഞ്ഞു, നിങ്ങളാണ് ഇവരെക്കാൾ നല്ലത്, മുസ്ലിമീങ്ങളെക്കാൾ നല്ലത് നിങ്ങളാണ്. ജൂതന്മാർ പറഞ്ഞു, ആ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത്, അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ തൗറാത്തിന്റെ ഒരു പങ്ക് ലഭിച്ച ആളുകൾ, അവരെ കുറിച്ച് അവരെ നീ കാണുന്നില്ലേ? യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്, അവർ ജിബിത്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു ജിബിത്ത് എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളാണ്, താഗൂത്ത് എന്ന് പറഞ്ഞാൽ പിശാചാണ്, ഷെയ്ത്താനാണ്. അവർ വിഗ്രഹങ്ങളെ വിശ്വസിക്കുന്നു, അതിനെ നല്ലതാക്കി പറയുന്നു, അതിനെ ഉഷാറാക്കി പറയുന്നു. മക്കയിലെ മുശ്രിക്കുകൾ അവരെ പുകഴ്ത്തി പറയുന്നു ഈ ആളുകൾ. വയഖൂലൂന ലില്ലദീന കഫറു ഹാഉലാഇ അഹ്ദാ മിനല്ലദീന ആമനു സബീല. കുഫാറുകളുടെ അടുക്കൽ, ബഹുദൈവാരാധകരുടെ അടുക്കൽ പോയി അവർ പറയും നിങ്ങളാണ് മുസ്ലിമീങ്ങളെക്കാൾ നല്ലത് എന്ന് അവരോട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചത് ഇവന്റെ കാര്യത്തിലാണ്. അങ്ങനെ കഅബ് ഇബ്നു അഷ്റഫ് ഇതേ അവസ്ഥയിൽ തന്നെ മദീനയിലേക്ക് തിരിച്ചു ചെന്നു. അങ്ങനെ അവൻ റസൂലുള്ളയെയും അതുപോലെ സഹാബികളെയും അവരുടെ ഭാര്യമാരെയും അവരുടെ വനിതകളെയും അവരുടെ പെണ്ണുങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് അവന്റെ നാവ് കൊണ്ട് കവിതകൾ പാടി നാട്ടിലാകെ പാട്ടുപാടി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇവന്റെ പ്രയാസം കടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോടായി പറഞ്ഞു മൻ ലി കഅബ് ഇബ്നുൽ അഷ്റഫ്, ആരാണ് കഅബ് ഇബ്നുൽ അഷ്റഫിന്റെ കാര്യം തീർക്കാനുള്ളത്, അവൻ ഈ ചെയ്യുന്ന ഉപദ്രവം അവസാനിപ്പിക്കാൻ ആരാണുള്ളത്. ഫഇന്നഹു ആദല്ലാഹു വറസൂല, അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ഉപദ്രവിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമ എന്ന സഹാബി അദ്ദേഹം എഴുന്നേറ്റ്, അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു, മുഹമ്മദ് ഇബ്നു മസ്ലമ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ, യാ റസൂലുള്ളാഹ അതുഹിബ്ബു അൻ അഖ്തുലഹ, നബിയെ ഞാൻ അവനെ കൊല്ലണോ, അതല്ല വേറെന്താണ് ചെയ്യേണ്ടത്, അങ്ങ് പറഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം, നീ അവനെ കൊന്നുകളയണം. അത്രമാത്രം ഇവന് ഉപദ്രവം ചെയ്തിട്ടുണ്ട്. കഅബ് ഇബ്നുൽ അഷ്റഫിന്റെ സംഭവം നിയമങ്ങൾ കയ്യിലെടുക്കാൻ തെളിവാക്കുന്ന ചില ആളുകൾ ഇവിടെ സംഭവമായി പറയാറുണ്ട്. അതിന് പിന്നെ അവർക്ക് തെളിവായി പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ആരാണ്? ആ നാട്ടിലെ ഭരണാധികാരിയാണ്. ഒരു ഭരണാധികാരിക്ക് കീഴിലാണ് ഹദ്ദുകൾ നടപ്പിലാക്കപ്പെടേണ്ടത്. കഅബ് ഇബ്നു അഷ്റഫിന്റെ സംഭവമാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച ആളുകളുടെ കൈയിറക്കാനും കാലിറക്കാനും തലവെട്ടാനും പോകുന്ന ആളുകളിൽ ചിലർ, അല്ലെങ്കിൽ അങ്ങനെ പോകണമെന്ന് വാദിക്കുന്ന ചില ആളുകൾ കഅബ് ഇബ്നുൽ അഷ്റഫിന്റെ സംഭവമാണ് തെളിവാക്കിയത്. കഅബ് ഇബ്നുൽ അഷ്റഫിനെ റസൂലുള്ള കൊലപ്പെടുത്താൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന സംഭവം. എന്നാൽ ആ സംഭവത്തിൽ വ്യക്തമായ വേർതിരിവുണ്ട്. കഅബ് ഇബ്നുൽ അഷ്റഫിന്റെ സംഭവത്തിൽ തീരുമാനം പറയുന്നത് റസൂലുള്ളയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിലോ, നമ്മുടെ നാട്ടിൽ ഭരണമില്ലാത്ത സാധാരണക്കാരായ ഒറ്റയും തെറ്റയുമായ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വാളെടുക്കാനും കത്തിയെടുക്കാനും തുനിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ സമാധാനം ബാക്കിയുണ്ടാവില്ല. കാരണം ഏതാണ് റസൂലുള്ളക്കുള്ളതിരെയുള്ള പരിഹാസം, ഏതാണ് അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കൽ, എപ്പോഴാണ് അത് കുഫറാകുന്ന ആക്ഷേപം, ഇതൊക്കെ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും ഒക്കെ പണ്ഡിതന്മാരാണ്. ശരിയാണ്, ഇസ്ലാമിക നാട്ടിൽ, ഇസ്ലാമിക ഭരണകൂടത്തിൽ, ഇസ്ലാമിക രാജ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ പരിഹസിച്ചാൽ, പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇസ്ലാമിക രാജ്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നാൽ അവൻ വധിക്കപ്പെടുക എന്നത് തന്നെയാണ് ഇസ്ലാമിലെ നിയമം. അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കാൻ പാടില്ല. ഇസ്ലാമിക രാജ്യമാണോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ അനുവാദമില്ല, റസൂലുള്ളയെ ചീത്ത വിളിക്കാൻ അനുവാദമില്ല. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹുവിനെ ഒരാൾ ചീത്ത വിളിച്ചു, ഇസ്ലാമിനെ ഒരാൾ ചീത്ത വിളിച്ചു, അയാൾ തൗബ ചെയ്താൽ അയാളുടെ തൗബ സ്വീകരിക്കും. അയാളെ തൗബ ചെയ്താൽ അയാളുടെ തൗബ സ്വീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ചീത്ത വിളിച്ചാൽ അവൻ തൗബ ചെയ്താൽ അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അത് അള്ളാഹുവിന്റെ അടുക്കലാണ്. പക്ഷെ അവൻ വധിക്കപ്പെടുക എന്ന നിയമത്തിൽ മാറ്റമില്ല. ഇതെവിടെയാണ്? ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാമിക അമീറിന് കീഴിൽ, ഇസ്ലാമിക ഭരണാധികാരിക്ക് കീഴിൽ നടപ്പിലാക്കപ്പെടേണ്ട ഹദ്ദിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ? അള്ളാഹുവിനെ പരിഹസിച്ചാൽ അവനെ വെറുതെ വിടുകയും റസൂലുള്ളയെ പരിഹസിച്ചാൽ അവനെ കൊലപ്പെടുത്തുകയും ചെയ്യുക എന്ന നിയമം എന്തുകൊണ്ടാണ് ഇങ്ങനെ? പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനെ പരിഹസിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. അവൻ തൗബ ചെയ്താൽ അള്ളാഹുവിനെ ഒരാൾ ചീത്ത പറഞ്ഞു, അവൻ പൊറുക്കലിനെ തേടിയാൽ, അവൻ തൗബ ചെയ്താൽ അള്ള വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് നമ്മൾ വെറുതെ വിട്ടുകൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചാൽ അള്ളാഹുവിന്റെ റസൂലാണ് അത് വിട്ടുകൊടുക്കേണ്ടത്. അങ്ങനെ റസൂലുള്ള ദുനിയാവിൽ വിട്ടുകൊടുത്ത ചില സംഭവങ്ങൾ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇപ്പോൾ അവിടുന്ന് വഫാറ്റായി, ഇനി അവിടുന്ന് വിട്ടുകൊടുത്തോ ഇല്ലെന്ന് നമുക്കറിയില്ല. അവിടുന്ന് വിട്ടുകൊടുക്കാനാണോ സാധ്യത? തീർച്ചയായും അത് തന്നെയാണ് സാധ്യത. അവിടുന്ന് റഹ്മത്തുല്ലിൽ ആലമീനാണ്, ലോകർക്ക് കാരുണ്യമായി അവതരിപ്പിക്കപ്പെട്ട റസൂലാണ്, ലോകർക്ക് കാരുണ്യമായി നിയോഗിക്കപ്പെട്ട റസൂലാണ്. പക്ഷേ നമ്മുടെ ബാധ്യതയുണ്ട്, ആ ബാധ്യത നമുക്ക് ഉറപ്പില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റസൂലിനെ ആക്ഷേപിക്കുക എന്ന് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ മുഴുവൻ വധിക്കുന്നതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ്. അതൊരു നിസ്സാരമായ കാര്യമല്ല. ആളുകൾ സുബ്ഹാനല്ലാഹ്, അവന്റെ വാപ്പാനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവന് സഹിക്കൂല. അവനെ ചീത്ത, അവനെന്തെങ്കിലും ഒരു പിന്നെ തർക്കത്തിനിടയിൽ ഒരു മോശമായ എന്തെങ്കിലും ഒരു പ്രയോഗം നടത്തിയാൽ പ്രതിപക്ഷ ബഹുമാനം വേണം, അങ്ങനെ സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കണം എന്ന് ആളുകൾ പറയും. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചാൽ ഇതുപോലുള്ള ചില ആളുകൾ പറയും, എല്ലാവരെയും ആക്ഷേപിക്കാൻ അനുവാദമുണ്ട്, എല്ലാവരെയും ആക്ഷേപിക്കാൻ അവകാശമുണ്ട്. ഇല്ല, അങ്ങനെ ബഹുമാനം എല്ലാവരും ആക്ഷേപിക്കാൻ അവകാശമില്ല. അത് ഒരാളും അനുവദിച്ച് നൽകുകയുമില്ല. ഒരു ബുദ്ധിയുള്ള മതത്തിലും ഒരു ബുദ്ധിയുള്ള നിയമത്തിലും എല്ലാവരെയും ആക്ഷേപിക്കാൻ അനുവാദം നൽകുകയില്ല. ബഹുമാനിക്കപ്പെടേണ്ടവർ ബഹുമാന, ഇസ്ലാമിന്റെ നിയമം തന്നെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെ പോലും അങ്ങോട്ട് പോയി ചീത്ത വിളിക്കരുതെന്നാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ തസുബ്ബുല്ലദീന, മുശ്രിക്കുകൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം, അവർ നിങ്ങളോടുള്ള ശത്രുത കാരണത്താൽ അറിവില്ലാതെ അള്ളാഹുവിനെ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അവർ ആക്ഷേപിക്കപ്പെടേണ്ടവരാണ്. അവർ യാതൊരു ആദരവും അർഹിക്കുന്നവരല്ല. പക്ഷെ എങ്കിൽ കൂടി അവരെ ചീത്ത വിളിക്കാൻ പാടില്ല. കാരണം എന്താ? അവർ അള്ളാഹുവിനെ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് പാടില്ലാത്തതുകൊണ്ട്, അപ്പൊ കൂടുതൽ മോശമായ സംഭവിക്കുന്നുള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുക, അവിടുത്തെ ആക്ഷേപിക്കുക, അവിടുത്തെ മോശമായ ഒരു സന്ദർഭത്തിൽ അവിടുത്തെ പേരുച്ചരിക്കുക എന്നുള്ളത് പോലെ ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല. അവിടെ ഒരു മോശമായ ഒരു സന്ദർഭത്തിൽ അവിടുത്തെ പേര് ഉച്ചരിക്കുക എന്ന് ഒന്നും വേണ്ട. അല്ലേ, ഒരു ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെ ബാത്റൂമിലേക്ക് സ്വകാര്യ സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ അവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയാന്നുള്ളത് പോലെ അവന് പറ്റൂല. റസൂലുള്ള അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. നമ്മുടെ ഹൃദയത്തിൽ അവിടത്തേക്കുള്ള സ്ഥാനം അത്ര വലുതാണ്. ആ സ്ഥാനത്തിനോട് അടുത്തെത്തുന്ന ഒരാളും തന്നെ ഇല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനത്തെത്തുന്ന ഒരു സൃഷ്ടിയുമില്ല. അള്ളാഹു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഒരു രോമത്തിന്റെ ചെറിയ ഭാഗത്തിന് പോറലേൽക്ക് നമുക്ക് സഹിക്കുകയില്ല. അപ്പോൾ സഹോദര, എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുന്ന ആളുകളെ, ചില ആൾക്കാർ കാണാൻ ഈ ട്രോള് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിക്കുന്ന, അപ്പൊ ഇതിന്റെ അടിയിൽ അവൻ പോയി കമന്റ് ചെയ്യുക, എന്നിട്ട് ആളുകളൊക്കെ ഇത് കാണുക, അതിൽ അവൻ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളെ ലൈക്ക് ചെയ്യുക, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുക. ഈ പോസ്റ്റിൽ അതില്ലല്ലോ, വേറെ പോസ്റ്റിൽ അവനില്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്ന ആളുകൾക്കാണോ നീ പ്രചാരണം നൽകുന്നത്? അവർക്കാണോ നീ കൂടുതൽ ആളുകൾക്കിടയിൽ പ്രശസ്തി നൽകുന്നത്? നിനക്ക് എങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ റസൂൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോളം നാം സ്നേഹിക്കുന്ന മറ്റൊരാളുമില്ല. നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവനും റസൂലുള്ളക്ക് ബലിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ദുനിയാവ് മുഴുവൻ നൽകുകയും അവിടുത്തെ ഒരു നോക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നാം ദുനിയാവ് പകരം നൽകുമായിരുന്നു, ഒരു മടിയുമില്ലാതെ. അത്രമാത്രം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൽബിൽ സ്ഥാനമുള്ളവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമെ, റസൂലുള്ളയെ പരിഹസിക്കുക എന്നത് ചെറിയ തെറ്റല്ല, അത്ര ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ഇബ്നു അഷ്റഫിനെ വധിക്കുന്ന കാര്യം സഹാബികളോട് പറഞ്ഞത്. മുഹമ്മദ് ഇബ്നു മസ്ലമ അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ കൊല്ലണോ? റസൂൽ പറഞ്ഞു, അവനെ കൊന്നുകളയണം. അങ്ങനെ മുഹമ്മദ് ഇബ്നു മസ്ലമയോടൊപ്പം അബ്ബാദ് ഇബ്നു ബിഷർ, അബൂനായില സിൽഖാൻ ഇബ്നു സലാമ, അതുപോലെ തന്നെ കഅബ് ഇബ്നു അഷ്റഫിന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് ഇദ്ദേഹം, അതുപോലെ ഹാരിസ് ഇബ്നു ഔസ്, അബു ആബിസ് ഇബ്നു ഹബർ ജബർ എന്നിങ്ങനെയുള്ള ഈ ഒരു ചെറിയ സംഘം ആളുകൾ മുഹമ്മദ് ഇബ്നു മസ്ലമയോടൊപ്പം ചേർന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ഇബ്നു മസ്ലമ പറഞ്ഞു, നബിയെ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് അനുമതി നൽകണം. ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും, അത് എനിക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി അനുമതി നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ നീ ചെയ്തു കൊള്ളുക, അല്ലെങ്കിൽ നീ പറഞ്ഞുകൊള്ളുക. അങ്ങനെ മുഹമ്മദ് ഇബ്നു മസ്ലമ കഅബ് ഇബ്നു അഷ്റഫിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് കഅബിനോട് കഅബിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് മുഹമ്മദ് ഇബ്നു മസ്ലമ അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യൻ ഇയാൾ വന്നതിന് ശേഷം നമ്മളോട് ഇയാൾ ദാനധർമ്മങ്ങൾ ചെയ്യാനാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സമ്പാദ്യം മുഴുവൻ ഇപ്പൊ ഇയാൾ ചോദിച്ചോണ്ടിരിക്കാൻ, ആരാണ് ഇയാൾ എന്ന് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അപ്പൊ കഅബിന്റെ അടുക്കൽ ചെന്നിട്ട് മുഹമ്മദ് ഇബ്നു മസ്ലമ പറഞ്ഞു, മുഹമ്മദ് വന്നതിന് ശേഷം ആകെ പ്രയാസമാണ്, ഇവനിങ്ങനെ സമ്പാദ്യം ചോദിച്ചുകൊണ്ടിരിക്കാൻ അഭിനയിക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂ ഹുറൈറ ഹദീസിൽ കാണാം, ഖദ് സമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹർബ ഖദ്അതൻ, റസൂലുള്ള യുദ്ധത്തെ ചതി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ നേരവാ നേരപ്പോ എന്ന് പറയാൻ പറ്റിയ സ്ഥലമല്ല. അവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെ പറയുന്ന വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം വിജയിക്കാൻ പറ്റില്ല. അവിടെ യുദ്ധത്തിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. അത് അതിനുള്ള അനുമതിയാണ് മുഹമ്മദ് ഇബ്നു മസ്ലമ ചോദിച്ചത്. ഇവനാകട്ടെ കഅബ് ഇബ്നു അഷ്റഫ് ആകട്ടെ ബനു നദീറുകാരിലെ നേതാവാണ്, ഇവനെ നേരെ അങ്ങോട്ട് പോയി പെട്ടെന്ന് കൊല്ലാനൊന്നും പറ്റില്ല, ഇവനും ശക്തിയുള്ള ആളാണ്. അപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം കഅബിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദിനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാൻ, ഇവൻ നമ്മളോട് സമ്പാദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസമായിട്ടുണ്ട്. അതുകൊണ്ട് കഅബ, ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് നീ ഞങ്ങൾക്ക് കുറച്ച് കടം തരാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് പൈസ കടം തരാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഅബ് ഇബ്നു അഷ്റഫ് അവൻ പറഞ്ഞു, എന്നാൽ മുഹമ്മദെ മനസ്സിലാക്കിക്കോ, ഇവനെ കൊണ്ടുള്ള പ്രയാസം ഇവിടെ അവസാനിക്കില്ല, ഇനിയും പ്രയാസം കൂടാനാണ് ഇരിക്കുന്നത്. കഅബ് ഇബ്നു അഷ്റഫ് കിട്ടിയ അവസരം മുതലാക്കി. അപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോ ഏതായാലും ഞങ്ങൾ മുഹമ്മദിനെ പിൻപറ്റിപ്പോയി, അതുകൊണ്ട് ഇനിയിപ്പോ എവിടെ വരെ ഇത് പോയി അവസാനിക്കുമെന്നൊന്ന് ഞങ്ങൾ കാണട്ടെ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് സമ്പാദ്യം കിട്ടിയാൽ ഇവനെ പതുക്കെ ഞങ്ങൾ മുഹമ്മദിനെ ഞങ്ങൾ ഒഴിവാക്കും. ഇതൊക്കെ മുഹമ്മദ് ഇബ്നു മസ്ലമ തന്ത്രപൂർവം പറഞ്ഞ വാക്കുകളിൽ പെട്ടതാണ്. അപ്പോൾ കഅബ് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നിനക്ക് കടം വേണമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അർഹിനൂനി, നീ എനിക്ക് പണയത്തിന് വല്ലതും നൽകണം.